നാമത്തിന്റെ മഹത്വം നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം സാരഭാവമായിട്ട് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 41-ാമത്തെ അധ്യായം, 41-ാം അധ്യായം അതിന്റെ 6-7 വചനങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 6-7 വചനങ്ങൾ ഇങ്ങനെയാണ്: അവർ അന്യോന്യം സഹായിച്ചു, ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി, കൂട്ടിവിളക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞു. ഇളകാതെയിരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കും. നോക്കുക, ഇവിടെ പണിക്കാര് അന്യോന്യം സഹായിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതുമായ കാര്യമാണ് നമ്മൾ കാണുന്നത്. അവർ അന്യോന്യം സഹായിച്ചു ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി. എത്ര സന്തോഷകരമായ അനുഗ്രഹീതമായ ഒരു വചനമാണ്. സാധാരണ പണിക്കാർ തമ്മില് മത്സരമാണ്. ഒരാൾ മറ്റേയാളെ ആ നിലയിൽ ഉത്സാഹിപ്പിക്കാനല്ല, എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്താനും ചവിട്ടി താഴ്ത്താനുമാണ് ശ്രമിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായ ഒരു കൂട്ടായ്മ ഈ പണിക്കാർ തമ്മിലുണ്ട്. അവരന്യോന്യം സഹായിച്ചു, അന്യോന്യം ധൈര്യപ്പെടുത്തി. ആശാരി തട്ടാനോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്ക, സാരമില്ല, ഞാനിവിടെ ഉണ്ട് കൂടെ. കൊല്ലൻ കൂടം തല്ലുന്നവനെ ധൈര്യപ്പെടുത്തി, സുഹൃത്തെ പേടിക്കണ്ട, നമുക്കൊന്നിച്ച് ചെയ്യാം. ഇതെന്തിനാ കാണിക്കുന്നത്? ദൈവസഭയുടെ ഒരു ചിത്രമായിട്ട് നമുക്ക് ഇന്ന് രാവിലെ ഇതിനെ കാണാം. നാം എല്ലാം എങ്ങനെയുള്ളവരാണ്? നാം എല്ലാം ദൈവത്തിന്റെ വയലിന് പണിയുന്നവരാണ്, പണിക്കാരാണ്. ഈ പണിക്കാരായ നമ്മൾ ഒന്നിച്ച് ദൈവപ്രവൃത്തിയിലെ ദൈവാലയത്തില് ആയിരിക്കുമ്പോൾ നമ്മൾ തമ്മില് മത്സരമില്ല. ഞാനോ നീയോ വലിയവൻ എന്നുള്ള ചിന്തയില്ല. അന്യോന്യം സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുകയും എല്ലാം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സത്യത്തിൽ സഭയുടെ ഒരു ചെറിയ ചിത്രമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം എല്ലാം ഒരു ബലാത്കാരത്തിന്റേതായ പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എന്ത് പണി? പണി എന്ന് പറയുമ്പോൾ പലപ്പോഴും വലിയ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവിന് പ്രസാദകരമായിട്ട് നമ്മുടെ ഈ ജീവിതം ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, അതിന് മുൻഗണനയുള്ള ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു സഭയായിട്ടായിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദിനതോറും ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭാജീവിതത്തിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം എല്ലാം പണിക്കാരാണ്. ഈ പണി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ തമ്മിൽ അന്യോന്യം ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിന്റെ തുടക്കത്തിലെ കർത്താവ് പറഞ്ഞ ഒരു ഉപമ. സാധാരണ ആളുകൾ അങ്ങനെ പറയാറുള്ള ഒരു ഉപമയല്ല കാര്യം. അത് വ്യാഖ്യാനിച്ചു പോകാൻ അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, കർത്താവ് ഒരു ഉപമ പറയുകയാണ്, ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ ആ കാര്യവിചാരകൻ ധനവാന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനെ വിളിച്ചു, അവൻ എന്ന് പറയുന്നത് ധനവാനാണ്, ധനവാൻ കാര്യവിചാരകനെ വിളിച്ചു, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക, നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു, കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇളപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരകത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഒരു തന്നെ വരുത്തി 1-ാമത്തവനോട്, നീ യജമാനനെ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവനോട് കാര്യവിചാരകൻ ഈ കടക്കാരനോട് പറയുകയാണ്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ചമക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ ഈ ഉപമ, അത് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക? ഈ ഉപമ അതിന് പറയുന്ന ധനവാൻ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ധനവാൻ ദൈവമാണ്. കാര്യവിചാരകന് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ്. 1 കൊരിന്ത്യർ 4:1-2 നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. പൗലോസ് പറയുന്നു നമ്മൾ കാര്യവിചാരകരാണ്. കാര്യവിചാരകരില് ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് അവരെ വിശ്വസ്തരായിരിക്കണം എന്നുള്ള കാര്യമാണ്. 1 കൊരിന്ത്യർ 4:1-2 അവിടെ കേവലം പൗലോസിനെയോ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയോ മാത്രമല്ല ഗ്രഹവിചാരകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ഒക്കെയും ആ നിലയിൽ, ഓരോ നിലയിൽ ദൈവത്തിന്റെ കാര്യവിചാരകത്വം, ദൈവത്തിന്റെ ഗ്രഹവിചാരകത്വം ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുണ്ടെങ്കിൽ നോക്കുക, ആ ധനവാൻ എന്ത് ചെയ്തു? ധനവാൻ കാര്യവിചാരകനോട് പറഞ്ഞു, നീ ബുദ്ധിയായിട്ട് കടങ്ങൾ ഒത്തിരി ഉണ്ട്, അത് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവന് ആ കാര്യവിചാരകൻ വളരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അവന് 1-ാമത്തെ കടക്കാരനെ വിളിച്ച് അവനോട് ചോദിച്ചു, ആട്ടെ നീ എത്ര കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കുടം എണ്ണയാണ് ഞാൻ ധനവാനെ കടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നീ അതിന്റെ കൈച്ചീട്ട് വാങ്ങി 100 എന്നല്ല എഴുതേണ്ടത്, എന്താ മറിച്ച് എത്ര എഴുതണം? 50 എന്ന് എഴുതുക എന്നാ പറഞ്ഞു. വേറൊരുത്തനെ കണ്ടു, വേറൊരു കടക്കാരനെ കണ്ടു, അവനോട് ചോദിച്ചു, നിനക്ക് നീ എത്ര യജമാനെ കടപ്പെട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാന് 100 പറ ഗോതമ്പ് കടപ്പെട്ടിരിക്കുന്നു. 100 പറ ഗോതമ്പ്. ഉടനെ കാര്യവിചാരം പറഞ്ഞു, നീ വേഗം അങ്ങോട്ടിരിക്കും, എന്നിട്ട് നിന്റെ കൈച്ചീട്ട് വാങ്ങിയിട്ട് 80 നീ കടപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താ? ഈ യജമാനൻ, ആ ധനവാൻ ഇതെല്ലാം അറിഞ്ഞപ്പം ഈ കാര്യവിചാരനെ പുകഴ്ത്തി, പുകഴ്ത്തി അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. അവിടെയാണ് ഇത് ഒരു നമുക്കൊരു കടങ്കഥ പോലെ കിടക്കുന്ന ഒരു കാര്യം. നമ്മുടെ നോട്ടത്തിൽ ഇവൻ എന്താ ചെയ്തത്? ഇവൻ ഈ ധനവാനെ നഷ്ടം വരുത്തി, ധനവാന്റെ സ്വത്തുക്കള് ആ നിലയില് അവന് അവന്റെ ഇഷ്ടം പോലൊക്കെ കൈകാര്യം ചെയ്ത് അത് വലിയ നഷ്ടത്തിലെത്തിച്ചു എന്ന് നമ്മൾ കാണുമ്പോ, ഇവിടെ ഇതാ ഒടുവിൽ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ്, വിവരങ്ങൾ അറിയാതല്ല, വിവരങ്ങളെല്ലാം അറിയുന്ന ആ വലിയവനായ ധനവാൻ അവൻ കാര്യവിചാരകനെ സമാധാനപ്പെടുത്തി, അവനെ പ്രശംസിച്ചു. നിത്യകൂടാരങ്ങളിൽ ചേർക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഒടുവിലെ കാണുന്നത്. എങ്ങനെ നമ്മൾ ഈ വചനത്തെ, ഈ ഉപമയെ എങ്ങനെ വ്യാഖ്യാനിക്കും? പലതരത്തില് പലരെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു തരത്തില് ഇതിനെ കുറിച്ച് പറയുമ്പോ ഗ്രഹവിചാരകന്മാരിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാതെ അതിന്റെ കാര്യവിചാരകന്മാരായ നാം എന്തായിരിക്കണം? ദൈവത്തിന്റെ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ കാര്യം അലസതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവിക കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ ചെയ്യണം. ഇതാ ഈ ഗ്രഹവിചാരകൻ കടക്കാരെ വിളിക്കുന്നു, കാര്യങ്ങൾ തീർക്കുന്നു, എഴുതിക്കുന്നു, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു. ആ നിലയിൽ നമ്മൾ വളരെ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ഇതാണ് അതിന്റെ ഗുണപാഠം എന്നുള്ള നിലയില് ചിലര് ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. മറ്റു ചിലര് ഇതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അവർ പറയും, ഇതിന്റെ ഗുണപാഠം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സ്വത്തുക്കളെ കൊണ്ട് നമ്മള് അത് നിത്യതയിലെ നിക്ഷേപം ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണല്ലോ വേണ്ടത്. ഈ അവന് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ നിത്യരാജ്യത്ത്, നിത്യതയില് സ്നേഹിതരെ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ ഈ പടങ്ങളെ നമ്മൾ, നമ്മുടെ കയ്യിലുള്ളതിനെ, നമ്മുടെ റിസോഴ്സിനെ നമ്മൾ മാറ്റിവെക്കണം. ആ നിലയിലും അതിന്റെ ഗുണപാഠം ആ നിലയിലും പറയാറുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും സംബന്ധിച്ചുകൊണ്ട് തന്നെ നമുക്കല്പം വ്യത്യസ്തമായിട്ട് ഇന്ന് ഇത് ഇന്ന് ഈ ഉപമയെ കാണാം. നമ്മളെ ഈ ഉപമയെ ഇന്ന് അതിനോട് അടുത്ത് വരുമ്പോൾ, അതിനെ സമീപിക്കുമ്പോൾ, നമ്മള് ഒരു സഭയുടെ ഒരു ആംഗിളിൽ നിന്നാണ് ഈ ഉപമയെ നമ്മൾ നോക്കിക്കാണാനായിട്ട് പോകുന്നത്. ഈ ഉപമയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ, അതായത് ദൈവത്തിനായിട്ട് നമ്മൾ ശുഷ്കാന്തിയായി നിൽക്കണം, ദൈവത്തിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ മാമോനെ ഉപയോഗപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ നേടണം. ഈ രണ്ട് കാര്യങ്ങളും അതേ നിലയിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമതായിട്ട് സഭയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ചും ഇന്ന് കർത്തൃദേശയോടുള്ള ബന്ധത്തിൽ, നമുക്ക് ഇതിൽ നിന്ന് ഒരു ധൈര്യത്തിന്റെ, ഒരു ഉത്സാഹത്തിന്റെ, ഒരു എൻകറേജ്മെന്റിന്റെ ഒരു സന്ദേശം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആരാണ്? നാം ആരാണ്? ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളായ നാം, ദൈവമക്കളാണ്. അവിടുത്തെ രക്തത്താലെ കഴുകപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിന് അവകാശികളാണ്, മക്കളാണ്. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അന്യരും പരദേശികളുമെല്ലാം മറിച്ച് നമ്മൾ സഹപൗരന്മാരാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ തന്നെ നമ്മൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ഉടനെ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കടങ്ങളെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോ ആ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയില് ഒരു കടക്കാരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഇതാ കടക്കാരെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. രണ്ട് കടക്കാർ, ഒരു കടക്കാരൻ 100 കുടം എണ്ണ കടപ്പെട്ടിരിക്കുന്നു, വേറൊരു കടക്കാരൻ എന്താ കടപ്പെട്ടിരിക്കുന്നത്? 100 പറ കോതമ്പ് കടപ്പെട്ടിരിക്കുന്നു. നാമും കർത്താവിന്റെ രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ദൈവസഭയിലെ അംഗങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ ആ നിലയില് മുന്നോട്ട് പോകുന്നവരാണ്. ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ നാം പല വിധത്തില് ദൈവത്തിന് കടക്കാരാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. പാപത്തിന് പല നിർവചനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാപത്തിന് പല നിർവചനങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നിർവചനം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 3:3 നാം പാപത്തിന് ഒരു നിർവചനം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 4 വാക്യം, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യും. അപ്പൊ എന്താ പാപം എന്ന് പറയുന്നത്? ആ പരിധി ലംഘിച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. മറ്റൊരുത്തന്റെ വസ്തു എടുക്കരുത്, മറ്റൊരുത്തന്റെ സാധനം എടുക്കരുത് എന്ന് പറയുമ്പോ നമ്മൾ ആ പരിധി ലംഘിച്ച് അത് എടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, ദൈവജനത്തിന് എതിരായി ഒരു പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. പാപങ്ങൾ എന്ന് പറയുന്നത് പാപത്തെ അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ചെയ്യുന്നതാണ് പാപം, ചെയ്യുന്നതാണ് പാപം. സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയാറുണ്ട്. പാപം അതെന്ന് പറയുന്നത് ചെയ്യുന്നതാണ് പാപം. നാമോ നാം ചെയ്യുന്ന പല പാപങ്ങളിൽ നിന്നും ആ നിലയിലെ മോചനം നേടിയവരാണ്. ഇന്ന് നമ്മെ ഒരാള് ഒരിക്കലെ എന്നോട് ഒരു സ്നേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, ഈ ചാക്കോയുടെ മുമ്പിൽ ഒരു 1 കോടി രൂപ ഇവിടെ കൊണ്ടിട്ട ചാക്കോ അത് തിരിഞ്ഞു നോക്കുകയല്ല, എടുക്കുകയല്ല എന്ന് പറഞ്ഞു. ചാക്കോയ്ക്ക് ചാക്കോയെ കുറിച്ച് തന്നെ ഒരു വലിയ എന്ന് വെച്ചാൽ മോഷ്ടിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം തനിക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പം 1 കോടി രൂപ കൊണ്ടുവന്നിട്ട് ഞാനത് തിരിഞ്ഞു നോക്കുകയല്ല, ഞാനത് എടുക്കാതെ പോകും. നമ്മളൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നു, വല്ലതും മോഷ്ടിക്കുന്നവരും തരം കിട്ടിയാ വല്ലതും കൈക്കലാക്കുന്നവരും കാര്യം കാണാതെ കച്ചത്തിലെടുക്കി കൊണ്ടുപോകുന്നവരും ഒക്കെ തന്നെയായിരുന്നു ഇല്ലേ? ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും ഇപ്പൊ ലജ്ജയുണ്ടോ? ഒരു കാലത്ത് നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ എന്താ, നമ്മളാരും ഈ ചെയ്യുന്ന പാപം, സിൻ ഓഫ് കമ്മീഷൻ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ലോകത്തിന്റെ മനുഷ്യരാണ് ആ പരിധി ലംഘിച്ച് പലതും ചെയ്യുന്നത്. 10 കൽപ്പനകൾ നമുക്കറിയാം, അവിടെയെല്ലാം ഒരു പരിധിയാണ് വെച്ചിരിക്കുന്നത്, അത് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ സിൻ ഓഫ് കമ്മീഷൻ, അത് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് അതൊരു പാപമാണ്. പാപം എന്ന് പറയുന്നത് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോ നമുക്ക് പറയാം, കർത്താവേ ഞാനങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, പാപത്തിന്റെ ആ നിർവചനം അനുസരിച്ച് ഞാന് കടക്കാരനല്ലല്ലോ, ഞാന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് ഞാന് പാപമില്ല, ദൈവത്തിന് കടക്കാരനല്ല എന്ന് വരുന്നില്ല. നോക്കുക, മറ്റു ചില വചനങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം അതിന്റെ 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ പാപത്തിന് മറ്റൊരു മനോഹരമായ നിർവചനം നമ്മൾ കാണുന്നു. അതിന്റെ 17-ാമത്തെ വചനം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ. അത് ഒരു സിൻ ഓഫ് ഒമിഷനാണ്. അതായത് ചിലത് ചെയ്യാതിരിക്കുന്നത് പാപം. നേരത്തെ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3:4 നമ്മൾ കണ്ടത് ചെയ്യുന്നത് ചിലത് പാപമാണെന്ന് കണ്ടു. എന്നാൽ ഇവിടെയോ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. പാപത്തിന്റെ നിർവചനം ഓ വലുതായി വലുതായി വരിക, അതനുസരിച്ച് നമ്മുടെ പ്രാഗൽഭ്യം കുറഞ്ഞു കുറഞ്ഞു വരിക. യോഹന്നാന്റെ ലേഖനത്തിലെ പാപം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കെല്ലാം വളരെ പ്രാഗൽഭ്യം. ഞങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ആരും ആരുടെ ഇത് മോഷ്ടിക്കുന്നില്ല, ചെയ്യരുതെന്ന് പറഞ്ഞതൊന്നും കൽപ്പനകളൊന്നും ലംഘിക്കുന്നില്ല. ശരി, സഹോദര സഹോദരി സമ്മതിച്ചു. പക്ഷേ ഈ യാക്കോബ് പാപത്തിന് കൊടുത്ത നിർവചനം നിന്റെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്നാലോ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അവിടെ എന്തെങ്കിലും കുഴപ്പം ആണ് ചെയ്തോ? ഒരു കുഴപ്പവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ലെന്നുള്ളതാണ് അയാളുടെ കുഴപ്പം. എന്താ അത്? നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം, പക്ഷേ നന്മ ചെയ്തില്ല, നന്മ ചെയ്തില്ല. ആ ഈ പാപത്തിന്റെ ഈ നിർവചനം നമുക്ക് ബാധകമാക്കിയാൽ നമ്മളെന്താണ് നമ്മിൽ പലരും പല കാര്യങ്ങളും പല സമയത്തും ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോയിട്ടില്ലേ? ഒരു പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷിലെ ഒരു 4 വരി കവിതയുണ്ട്, അത് ഈ നിലയിലാണ്. ഒരാള് ക്ഷീണിച്ചും ദുഃഖിതനായിട്ടും ഒരു സഹോദരനെ കടന്നു വന്നു. അവന് എന്നിൽ നിന്ന് എൻകറേജ്മെന്റിന്റെ ഉത്സാഹത്തിന്റെ ഒരു വചനം അവൻ പ്രതീക്ഷിച്ചു. ഒരു അവനെ കൈത്താങ്ങുന്ന, അവനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ എന്റേതായ പല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നതുകൊണ്ട് ഞാൻ ആ സഹോദരന്റെ ആവശ്യം കണ്ടില്ല, ഞാൻ അവന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ല. ഒരു സഹോദരി അവള് നിന്റെ പുഞ്ചിരിക്ക് വേണ്ടി ദാഹിച്ചു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റേതായ പല തിരക്കുകളിലായിരുന്നു കൊണ്ട് ഞാൻ പുഞ്ചിരിച്ചില്ല, പുഞ്ചിരിക്കാൻ ഞാൻ മറന്നുപോയി. അവള് നിരാശയായിട്ടാണ് കടന്നുപോയി. നോക്കുക, നമ്മൾ ആ നിലയിൽ ചിന്തിച്ച എത്രയോ പേര്, ആളുകള് ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പണത്തെ കുറിച്ചുള്ള ആവശ്യം മാത്രമേ നമ്മളെ ചിന്തിക്കുകയുള്ളൂ. നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർ എന്താ പോക്കറ്റിലെ കൈയിട്ട് പേഴ്സ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് എത്രയോ നന്മകളുണ്ട്. ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു പുച്ചിരി, ഒരു ധൈര്യത്തിന്റെ ഒരു ഉത്സാഹത്തിന്റെ ഒരു വചനം, പലതുമൊക്കെ നമുക്ക് ചെയ്യുവാൻ അറിയാം. നമുക്കതിന് റിസോഴ്സസ് ഉണ്ട്, നമുക്കതിന് കഴിയും. പക്ഷെ നമ്മൾ ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട് ആ നിലയിൽ സ്പർശ്യതയുള്ളവരല്ലാഞ്ഞതുകൊണ്ട് നമുക്ക് ആ സന്ദർഭത്തില് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല, അവരെ താങ്ങുന്ന ഒരു വാക്ക് പറയാനായിട്ട് കഴിഞ്ഞില്ല, അവരുടെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മളിൽ നിന്ന് അവരൊരു പുഞ്ചിരിയാണ് പ്രതീക്ഷിച്ചത്, അതുപോലും നമ്മൾ കൊടുക്കാനൊക്കാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ആയിട്ടില്ലേ? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപമാണ്. പാപത്തിന്റെ നിർവചനം വിശാലമായി വരികയാണ്. നമുക്ക് പാപത്തിന്റെ മറ്റൊരു നിർവചനത്തെ കുറിച്ച് നോക്കാം. റോമർ എഴുതിയ ലേഖനം അതിന്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ പാപത്തിന് മറ്റൊരു നിർവചനം നമ്മളെ കാണുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം, അതിന്റെ 23-ാമത്തെ വചനത്തിന്റെ ഒടുവിലത്തെ ഭാഗം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അങ്ങനെ വന്നാൽ നമുക്ക് ആർക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും ഞാന് ഒരു പാപവും ചെയ്യാത്തവനാണ്? നമ്മൾ ചെയ്യുന്ന എല്ലാം വിശ്വാസത്തിൽ നിന്നാണോ? വിശ്വാസത്തിൽ നിന്ന് അന്യമായി നമ്മൾ ചെയ്തതെല്ലാം വിശ്വാസത്തോടുകൂടെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കേണ്ടതായിരുന്നു, വിശ്വാസത്തോടെ ഒരു വാക്ക് പറയേണ്ടതായിരുന്നു, വിശ്വാസത്തോടെ ആ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടതായിരുന്നു, വിശ്വാസത്തോടെ ഒരു ചുവട് വെക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ഒക്കെ വിശ്വാസം കൂടാതെ നമ്മൾ ചുവടൊക്കെ വെച്ചു, നമ്മൾ പോയി, നമ്മൾ സാക്ഷ്യം പറഞ്ഞു, ഇതെല്ലാം ചെയ്തു. പക്ഷെ അത് വിശ്വാസത്തിൽ നിന്നല്ല ഉത്ഭവിച്ചത്. ദൈവം നോക്കുമ്പോ അത് ആ സഹോദരിയുടെ ഒത്തിരി സ്വയസഹതാപത്തിൽ നിന്നുണ്ടായ സാക്ഷ്യമാണത്. വിശ്വാസത്തിൽ നിന്ന് വന്ന സാക്ഷ്യമല്ല. എന്താ? ഓ പാപം, പാപം, പാപം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമാണ്. നോക്കുക, പാപത്തിന്റെ നിർവചനം വിശാലമായി വരികയാണ് ചെയ്യുന്നത്. റോമർ എഴുതിയ ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പാപത്തിന്റെ വളരെ കുറച്ചുകൂടെ വിശാലമായ ഒരു നിർവചനം, ഏറ്റവും നല്ല ഒരു നിർവചനം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 23-ാമത്തെ വചനം, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനം, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നോക്കുക, ദൈവ തേജസ്സിൽ കുറവുള്ളത് പാപമാണ് എന്നാണ് അവിടെ കാണുന്നത്. ഷോർട്ട് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ തേജസ്സിൽ കുറവായിട്ട് സഹോദര സഹോദരി എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഉള്ളതൊക്കെ ദൈവത്തിന്റെ തേജസ്സിനൊപ്പം വരുന്നില്ലെങ്കിൽ അത് പാപമാണ്. പാപത്തിന്റെ എത്ര നിർവചനങ്ങൾ! ഈ നിർവചനം വെച്ച് നോക്കിയാൽ നമ്മൾ പാപികളല്ലേ? പലപ്പോഴും നമ്മളൊക്കെ പലരും പറയാറുണ്ട് ഞങ്ങളാരും പാപികളൊന്നുമല്ല. പാപത്തിന്റെ, പാപം, സിൻ ഓഫ് കമ്മീഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ആ പാപം എന്നുള്ള നിർവചനം മാത്രം വെച്ചിട്ടാ പലരും പറയുന്നത് ഞങ്ങള് പാപികളൊന്നുമല്ല, ഞങ്ങള് പാപമൊന്നും ചെയ്യുന്നില്ല. പഴയ കാലത്ത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, 99-ലെ വെള്ളപ്പൊക്ക കാലത്തിന് മുമ്പ് ഞാൻ പണ്ടേതാണ്ടെല്ലാം ചെയ്തിരുന്നു. ഇപ്പൊ ഒന്നും എന്തില്ല, ഇപ്പം ഒരു കോടി രൂപ കൊണ്ടിട്ട് ചാക്കോ ഇതെടുക്കുകയില്ല, തങ്കമ്മ ഇതെടുക്കുകയില്ല, നമുക്കെല്ലാം നമ്മുടേതായ വാക്കുകൾ പറയാനുണ്ട്, ഇതെടുക്കുകയില്ല, ഞാൻ എന്ത് ചെയ്യുകയില്ല, എടുക്കുകയില്ല. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപം എന്ന് പറയുന്നത് എന്താ? പാപം എന്ന് പറയുന്നത് എടുക്കുന്നതോ ചെയ്യുന്നതോ ചെയ്യാത്തതോ അല്ല, ചെയ്യുന്ന ചില കാര്യങ്ങളല്ല, ചെയ്യാത്ത കാര്യങ്ങളെ കൂടെ പാപമായി. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പ്രവൃത്തിയൊക്കെയും പാപമാണ്. ദൈവ തേജസ്സിൽ കുറവായുള്ളതൊക്കെയും പാപമാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ ആരാണ്, ആർക്കാണ് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നത്, കർത്താവ് എനിക്കൊരു പാപവുമില്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? നമ്മളെല്ലാവരും ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ദൈവത്തോട് കടമുള്ളവരാണ് എന്ന് പറയാനാണ് ഞാൻ ഈ പാപത്തിന്റെ നിർവചനങ്ങളെല്ലാം പറഞ്ഞത്. നാം എല്ലാം ദൈവത്തോട് കടമുള്ളവരാണ്, കടക്കാരാണ്. ദൈവത്തിന് കൊടുക്കേണ്ട പാപമില്ലാത്ത ഒരു ജീവിതം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മെ തന്റെ തന്റെ പുത്രന്റെ രക്തത്താൽ കഴുകി തന്റെ മക്കളാക്കി തീർത്തപ്പോ, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തപ്പോ, ഓ നിർദോഷമായ നിഷ്കളങ്കമായ ആ നിലയിൽ ഒരു ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പിന്നെയും പിന്നെയും ഈ പല കാര്യങ്ങളും കടന്നു വരുമ്പോ, അത് കേവലം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഓ ചെയ്യാതിരിക്കുന്നത്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത്, ദൈവ തേജസ്സിൽ കുറവായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ നമ്മളുടെ ജീവിതത്തിനുണ്ട് എന്ന് നമ്മൾ കാണുമ്പോ, നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പറയാവുന്നത് ഒരു കാര്യമേ ഉള്ളൂ, ഞാനെന്താണ്, ഞാനും ദൈവത്തിന്റെ കടക്കാരനാണ്, ദൈവത്തിന്റെ കടക്കാരനാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ആ ഉപമയിലേക്ക് മടങ്ങി വരാം. ആ ഉപമയിലെ നമ്മൾ എന്താ കാണുന്നത്? ആ ധനവാന് കുറെ കടക്കാരുണ്ടായിരുന്നു. സഹോദര സഹോദരി, ആ സ്വർഗീയ പിതാവായ ആ ധനവാന്റെ കടക്കാരിൽ ഒരാളാണ് നമ്മൾ. ആർക്കും, ഇവിടെ ഇരിക്കുന്ന ആർക്കും, നമ്മൾ ഈ പറഞ്ഞ ഓ പാപത്തിന്റെ 3-4 നിർവചനങ്ങൾ നമ്മൾ പറഞ്ഞു, ആ നിർവചനങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് ആർക്കും പറയാൻ കഴിയേല, ഞാൻ ദൈവത്തിന് കടക്കാരനല്ല, ദൈവത്തിന് ഞാനൊന്നും കടപ്പെട്ടിട്ടില്ല എന്ന് പറവാൻ ആർക്കും കഴിയില്ല. നമ്മളൊക്കെ ഓരോ അളവിൽ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് താഴെ നിന്നപ്പോ, ദൈവത്തിന് കൊടുക്കേണ്ട ആ നമ്മുടെ ജീവിതം കൊണ്ട് കൊടുക്കേണ്ട ആ നിലവാരത്തിനൊപ്പം എത്താതെ പോയപ്പോ, എല്ലാ സന്ദർഭത്തിലും നമ്മൾ പാപം ചെയ്യുകയാണ് എന്നാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിന് കടക്കാരാണ്. ഇങ്ങനെ കടക്കാരായി നമ്മൾ ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ എന്താ ഇവിടെ കണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോ പലതരത്തില് ആ നമ്മുടെ പോരായ്മകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചല്ലോ, ഏറ്റവും വലിയ അപ്പോസ്തലൻ പൗലോസ് പോലും തന്നെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ പാപികളിൽ ഒന്നാമൻ, അങ്ങനെയാണ് താനെ പറയുന്നത്. അങ്ങനെ നാം ദൈവത്തിന്റെ കടക്കാരാണ് എന്ന് നമ്മളെ തന്നെ കണ്ടാൽ, നോക്കുക, ഇവിടെ ഈ കടപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഈ കാര്യവിചാരകൻ പെരുമാറിയ കാര്യം നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കടക്കാരുണ്ടെങ്കിൽ ആ കടക്കാർക്ക് ഒരാൾക്ക് പോലും ഈ ധനവാന്റെ പ്രതീക്ഷയ്ക്കൊക്കെ ഉയരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 100 പറ കോതമ്പ് ഇതൊക്കെയാണ് ധനവാൻ വെച്ചിരിക്കുന്ന നിലവാരം. അതിനൊപ്പം ആയിത്തീരാനായിട്ട് കഴിയാതെ എല്ലാവരും കടപ്പെട്ട് അങ്ങനെ കുറ്റബോധത്തിലും നിരാശയിലും ഓ എന്നെ കൊണ്ട് ഇതെങ്ങനെ വീട്ടാനായിട്ടൊക്കും എന്നുള്ള ഖേദത്തിലും ആയിരിക്കുമ്പോൾ, സത്യത്തിൽ ഞാനിത് പാപത്തിന്റെ പല നിർവചനങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഉള്ളിന്റെ ഉള്ളില് അങ്ങനെ തോന്നിയിട്ടില്ലേ, ഈ നിലവാരത്തിനൊക്കെ ഒപ്പം എങ്ങനെ ജീവിക്കാനൊക്കും, പാപം ചെയ്യാതിരുന്നാ പോരാ, പാപം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാ പോരാ, നന്മ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാപമാണ്, അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാപമാണ്, ദൈവതേജസ് കുറവായുള്ളതൊക്കെ പാപമാണ്. അങ്ങനാണെങ്കിൽ ഈ വലിയവനായ ദൈവത്തിന്റെ വിശുദ്ധിക്കൊപ്പം, ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിനൊപ്പം, ദൈവത്തിന്റെ നിലവാരത്തിനൊപ്പം ആർക്ക് വരാനായിട്ട് കഴിയും? ആർക്ക് വരാൻ കഴിയും? ഓ ഒരാൾക്കും കഴിയില്ല. എനിക്ക് ഈ കടം കൊടുത്തു വിട്ടാൻ കഴിയില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല, 100 കുടം എണ്ണയാ കൊടുക്കാനൊക്കെ ഉള്ളത് എന്റെ കയ്യിൽ അതില്ലല്ലോ, ഇല്ലല്ലോ, 100 പറ ഗോതമ്പാ കൊടുക്കാനുള്ളത് എനിക്കതില്ല. നോക്ക, 100 എന്ന് പറയുമ്പോ സെന്റ് പേഴ്സൺ, രണ്ടിന്റെയും നിലവാരം നോക്കുക, 100 എന്നാണ് വെച്ചേക്കുന്നത് സെന്റ് പേഴ്സൺ. അത്രത്തോളം നമുക്ക് വരാനായിട്ട് കഴിയുന്നില്ല, കഴിയുന്നില്ല. നമ്മളെല്ലാം ആ നിലയിലെ കടക്കാരാണ്. അങ്ങനെ കടക്കാരായിട്ട് നിൽക്കുമ്പോ നമുക്കുണ്ടാകാവുന്ന ഒരു സാധ്യത എന്താ? നിരാശ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ആർക്കിത് ചെയ്യാനൊക്കും? ചിലര് പറയും, ഓ അവിടെ പോകല്ലേ, കൃഷ്ണ അസംബ്ലി പോകല്ലേ, അവര് വലിയ നിലവാരമൊക്കെയാ പറയുന്നത്, വലിയ നിലവാരം, ദേഷ്യപ്പെടരുത്, അങ്ങനെയൊക്കെ ഉള്ള നിലവാരം, ആർക്കാ ദേഷ്യപ്പെടാതെ ഈ കാലത്ത് ജീവിക്കാനൊക്കെ? വലിയ നിലവാരമോ പറയുന്നത്? ശരിയല്ലേ? അത് കൃഷ്ണ അസംബ്ലിയിലല്ല പറയുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് പറയുന്നത്. കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതാ. കർത്താവിന്റെ നിലവാരം വളരെ വലുതാണ്, വളരെ വലുതാണ്. പക്ഷെ ആ നിലവാരം കാണുമ്പോ അതിൽ കുറവാണ്, നമ്മൾ കടക്കാരാണെന്ന് കാണുമ്പോ, സഹോദര സഹോദരി, നീ നിരാശപ്പെട്ടു പോകല്ലേ, നിരാശപ്പെട്ടു പോകല്ലേ. കാരണം നിന്റെ കടം, ഓ അതിനെക്കുറിച്ചൊരു ബോധ്യമുള്ളവനാണ് ധനവാൻ. ഈ ധനവാന്റെ ഹൃദയം അറിയാവുന്ന ഈ കാര്യവിചാരകൻ എന്താ ചെയ്തത്? കാര്യവിചാരകൻ എന്ത് ചെയ്തു? 100 കുടം എണ്ണ കടപ്പെട്ടിരിക്കുന്നവനെ നോക്കിയിട്ട് അവനോട് 50 തന്നാ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ വിചാരിക്കും അവിടെ യജമാനെ നഷ്ടം വരുത്തിയില്ലേ. അതുപോലെ 100 പറ ഗോതമ്പ് എന്ന് പറയുന്നിടത്ത് 80 മതി എന്ന് പറഞ്ഞപ്പം ഈ കാര്യവിചാരകൻ യജമാനെ, അവന്റെ ധനവാനെ, അവന് നഷ്ടം വരുത്തി എന്ന് നമ്മളെ ചിന്തിക്കും. പക്ഷേ ഈ നഷ്ടമൊക്കെ വരുത്തിയിട്ട് എന്തിനാ യജമാനൻ അവനെ പുകഴ്ത്തിയത്? പുകഴ്ത്തിയത് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കണ്ടല്ലോ, യജമാനൻ അവനെ പുകഴ്ത്തി. തനിക്ക് നഷ്ടം വരുത്തി ഒരുവനെ യജമാനൻ പുകഴ്ത്തുമോ? അവനെ കയ്യോടെ പിടിച്ച് തൊണ്ടി സഹിതം അവനെ ജയിലിലാക്കേണ്ടതല്ലേ? പക്ഷെ ഇവിടെ യജമാനൻ ആ നിലയിലല്ല ഈ കാര്യവിചാരയിലൂടെ പെരുമാറുന്നത്. നമുക്കതിനെ ഈ നിലയിലെ ചിന്തിക്കാം. ഈ ഉപമയെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ നിലവിലിരുന്ന കടത്തിന്റെയും മുതലിന്റെയും ഇടപാടുകളുടെയും കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ടുള്ള ചില ആളുകൾ അതിനെ ഈ നിലയിലാണ് പറയുന്നത്. അതായത് ഈ സത്യത്തിൽ ഈ ധനവാന് 100 കുടം എണ്ണ അല്ല ഈ കടക്കാരൻ കടപ്പെട്ടിരിക്കുന്നത്, അവൻ സത്യത്തിൽ 50 കടപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അവന്റെ കടം എങ്ങനെയാ 100 ആയത്? പലിശയുടെ മേൽ പലിശയും മറ്റു പല കാര്യങ്ങളും ഒക്കെ ചേർന്ന് അതിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നതാണ്. യജമാനന്റെ മുതല് 50 ഉള്ളൂ. ഈ ബുദ്ധിയുള്ള കാര്യവിചാരം പറഞ്ഞു, നീ മുതലിങ്ങ് തന്നാ മതി, പലിശ പോട്ടെ, നീ ഇനക്ക് മുതലിപ്പൊ തരാൻ കഴിയുമോ എങ്കിൽ അത് എഴുത്, 50 തരുന്നു എന്ന് എഴുതി അത് വാങ്ങിച്ചു. 100 കുടം 100 പറ ഗോതമ്പ് കടപ്പെട്ടവനോട് പറഞ്ഞു, നിനക്ക് സത്യത്തെ നീ 80 കടപ്പെട്ടിരുന്നുള്ളല്ലോ, ബാക്കിയൊക്കെ പല വിധത്തിലുള്ള പലിശകളും കൂട്ടുപലിശകളും ഒക്കെ കൂടെ ചേർന്ന് വന്നതല്ലേ, നീ ഒരു കാര്യം ചെയ്യ, 80 മുതലിങ്ങ് തന്നാ മതി, പലിശയുടെ കാര്യം ഞാൻ ഇളവ് ചെയ്തേക്കാം എന്ന് കാര്യവിചാരൻ പറഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റി? ഓ യജമാനന് കിട്ടാതിരുന്ന കിട്ടാക്കടങ്ങളെല്ലാം തിരിച്ചു വന്നു. ഇവിടെ ചില നാളുകൾക്ക് മുമ്പ് ഒരു ബാങ്ക് മാനേജര് ഇവിടെ വരുമായിരുന്നു. രാത്രിയിലൊക്കെ ചിലപ്പോ വീട്ടിൽ വരികയും ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ കോട്ടയം ടൗണിലെ വളരെ കണ്ണായ സ്ഥലത്ത് ഒരു വലിയ ബാങ്കിന്റെ മാനേജറായിട്ട് അദ്ദേഹം ഇപ്പോഴും ജോലി നോക്കുകയാണ്. ആ സഹോദരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ, ബാങ്ക് മാനേജർമാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഓരോരുത്തരും വന്ന് ലോൺ വാങ്ങിച്ചുകൊണ്ട് പോകും. ലോൺ വാങ്ങിച്ചുകൊണ്ട് പോയി അവസാനം പലിശയില്ല, ലോൺ വാങ്ങിച്ച മുതലും ഇല്ല. ഇങ്ങനെ പോവുക, രാവിലെ മുതൽ ബാങ്ക് മാനേജർമാരുടെ പരിപാടി എന്ന് പറഞ്ഞ് ഈ ലോൺ പിരിച്ചെടുക്കാൻ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് സാമന്താനം ഭേദം ദണ്ഡം ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇത് പിരിച്ചെടുക്കാനുള്ള ശ്രമം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ ബാങ്കിന് എന്ത് മതി? മുതലെങ്കിലും ഇങ്ങനെ കിട്ടിയാൽ മതി, മറ്റേതൊക്കെ പലിശയൊക്കെ തട്ടിക്കഴിച്ചാൽ മതി. കാര്യം ഈ മുതൽ കിട്ടിയാൽ അത് വേറെ എവിടെയെങ്കിലും കൃത്യമായിട്ട് പലിശ തരുന്ന വേറൊരാൾക്ക് ലോണായിട്ട് കൊടുത്ത് ആ മുതൽ വർദ്ധിപ്പിക്കാമല്ലോ, മുതൽ മതി. അങ്ങനെ കിട്ടാനുള്ള പലിശയിൽ കിട്ടാനുള്ള കടങ്ങളുടെ പലിശകൾ അളവ് ചെയ്ത് മുതൽ തിരിച്ചു വാങ്ങിച്ച് ഈ ഡെറ്റ് എല്ലാം ക്ലിയർ ചെയ്യുന്ന ബാങ്ക് മാനേജർക്ക് ഓരോ വർഷാവസാനവും നല്ല സർട്ടിഫിക്കറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സഹോദരൻ ആ നിലയില് ബാങ്കിന്റെ ഏറ്റവും ഗുഡ് ബുക്കിലുള്ള ഒരു മാനേജറാണ് അദ്ദേഹം. അപ്പോ നോക്കുക, ഇവിടെ ഈ കാര്യവിചാരണ ചെയ്തത് അത് തന്നെയാണ്. അവന് അറിയാം ഈ 100 കോടം എണ്ണ എന്ന് പറഞ്ഞ് ഇവൻ എത്ര നാള് ചെയ്താൽ ഇവന് കിട്ടും. അത് കിട്ടാൻ പോകുന്നില്ല. പകരം ഇപ്പൊ അവന്റെ കയ്യിൽ ഉള്ളത് വാങ്ങിച്ച് ആ മുതലിങ് വാങ്ങിച്ച് യജമാനന് നഷ്ടമില്ല, അവനും ധൈര്യം കൊടുക്ക. ആ നിലയില് ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്നാണ് നമ്മള് ഒരു എൻകറേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഉപമയെ കാണുന്നവര് ആ നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, നാം ഈ ഉപമയോട് അടുത്ത് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇതിനെ കാണേണ്ടത്? ദൈവസഭയില് അല്ലെ ദൈവിക നിയമങ്ങളിൽ പല നിലവാരങ്ങളുണ്ട്. അത് വളരെ കർശനമായ നിലവാരമാണ്. നമ്മള് കാര്യവിചാരകനാണോ ഗ്രഹവിചാരകനാണോ? നമ്മളൊക്കെ ഒരളവിൽ ഗ്രഹവിചാരകരാണ്, കാര്യവിചാരകരാണ്. നമ്മള് ആ മറ്റുള്ളവരെ നോക്കുമ്പോ ഈ സഹോദരൻ ഇപ്പോഴും സഭ വന്നിട്ട് ഇത്രയും വർഷമായി, ഇപ്പോഴും ഈ കാര്യത്തിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊപ്പം വന്നിട്ടില്ല. അങ്ങനെയാണോ നീ മുഴുവനും ഈടാക്കാനാണോ നിൽക്കുന്നത്? അതേസമയം കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഒരു സഹോദരൻ വന്നിട്ട് പറയുക, സഹോദരൻ ഞാൻ ഇപ്പോഴും ദൈവസഭ വന്ന് ഇത്ര നാളായി, ഇപ്പോഴും മാസത്തിൽ ഒരിക്കൽ വീതം ഭാര്യയെ തല്ലുന്നുണ്ട്. അത് കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാ? പ്രൈസ് ദ ലോർഡ്. സഹോദര, നീ ആദ്യ സഭ വരുമ്പോ നീ ദിവസവും ഭാര്യയെ തല്ലുന്നവനായിരുന്നു, 2-6 മാസം സഭയിൽ വന്നു കഴിഞ്ഞപ്പോ നീ ആഴ്ചയിൽ ഒരിക്കൽ തല്ലുന്നവനായി, 1 വർഷം കഴിഞ്ഞപ്പോ മാസത്തിൽ 1 തല്ലുന്നുള്ളൂ. നിനക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഏത് കാര്യത്തെ നമുക്ക് 2 തരത്തിലും കാണാം, പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹപ്രവർത്തകരുടെ ജീവിതത്തിലും നമ്മോടൊപ്പമുള്ളവരുടെ ജീവിതത്തിലും സഹവിശ്വാസികളുടെ ജീവിതത്തിലും കുടുംബത്തിൽ നമ്മോടൊപ്പം ഉള്ളവരുടെ കാര്യത്തിലും ഒക്കെ ഈ നിലയിൽ ഒരു ഇംപ്രൂവ്മെന്റ് കണ്ട് അതിനെ അഭിനന്ദിക്കുന്നവരായിട്ട് മതി. നിന്റെ കൈച്ചിട്ട് വാങ്ങിച്ചിട്ട് 50 എഴുതിക്കോ 80 എഴുതിക്കോ, അത് മതി, ഉള്ളത് മതി, അത് വെച്ച് അതിന്റെ മേലെ നീ ഇനി വർക്ക് ചെയ്യേ, ധൈര്യമായിട്ടിരിക്ക എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. നമ്മൾ വളരെ ഗൗരവത്തിലാണ്. നമ്മള് പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ വാങ്ങിക്കാനായിട്ടിരിക്കുന്ന ഒരുതരം വട്ടിപ്പണക്കാരെ പോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മോട് തന്നെയും നമ്മുടെ കുടുംബത്തിലുള്ളവരോടും നമ്മുടെ സഭയിലുള്ളവരോടും പെരുമാറുന്നത്. അങ്ങനെ പെരുമാറുമ്പോൾ ധനവാന്റെ മുതൽ തിരിച്ചു കിട്ടുന്നില്ല, ധനവാന് ദുഃഖമാണുള്ളത്. അതേസമയം കടക്കാരന്റെ ആ പ്രായോഗികത അറിയാവുന്ന ബുദ്ധിയുള്ള ഗ്രഹവിചാരകൻ അവൻ എന്ത് ചെയ്യുന്നു? അവന് ഈ കടക്കാരോട് അവരുടെ നേച്ചർ അറിഞ്ഞ് ഇടപെട്ട് ഓരോരുത്തരെ ഇൻഡിവിഡ്വലായിട്ടാണ് ഈ ഗ്രഹവിചാരകൻ ഇടപെടുന്നത്. നോക്കുക, എല്ലാവർക്കും ഒരേ താരിപ്പല്ല വെച്ചേക്കുന്നത്. എണ്ണയുടെ ആളിനോട് 50 എന്നും കോതമ്പിന്റെ ആളിനോട് 80 എന്നും ഓരോരുത്തരുടെ കാര്യവും ഇൻഡിവിഡ്വലായിട്ട് കൈകാര്യം ചെയ്ത് ബുദ്ധിയായിട്ട് കൈകാര്യം ചെയ്ത് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്ത് ആ നിലയിൽ യജമാനന്റെ മുതല് കിട്ടാക്കടങ്ങൾ തിരിച്ചു വാങ്ങിയ ഈ ഗ്രഹവിചാരകനെ യജമാനൻ ആ നിലയിൽ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ദൈവസഭയിലായിരിക്കുന്നു, വലിയ നിലവാരമുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇതൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ വലിയ നിലവാരമുള്ള സന്ദേശങ്ങളും ദൈവവചനത്തിന്റെ ആ പ്രമാണങ്ങളുമൊക്കെ നമ്മളെ തന്നെ ഒരു നിരാശയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ദൈവവചനത്തെ നമ്മൾ സസൂക്ഷ്മം നോക്കിയാൽ ഈ പിതാവ് നമ്മുടെ പിതാവ് ആ നിലയിലല്ല, അവിടുന്ന് കരുണയുള്ളവനാണ്. ഞാൻ ദൈവസഭയിലേക്ക് ഈ സഭയിലേക്ക് ആദ്യം വന്നത് വളരെ ശങ്കിച്ചും ദുഃഖിതനും ശങ്കിച്ചും, ഇതെന്തായി തീരും, എങ്ങനെയായി തീരും, ഇവരെ കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഇവര് ഭയങ്കര നിലവാരക്കാരായി, എനിക്കാണെങ്കിൽ ഇതിന്റെ ഒന്ന് നിലവാരത്തിലൊക്കെ എത്താൻ ഒക്കുന്നില്ല, ഇപ്പോഴും ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല കുഴപ്പങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടല്ലോ, എങ്ങനെ ഇവരോടൊപ്പം എത്തിച്ചേരും? സാക്മുന്നൻ ഒരു സഹോദരൻ ഇങ്ങനെ വലിയ സ്റ്റാൻഡേർഡ് ഒക്കെ പ്രസംഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ പോകാം എന്ന് വിചാരിച്ചത് ഈ ദൈവസഭയിൽ ആദ്യമായിട്ട് ഞാൻ വന്നപ്പോ കേട്ട വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനമാണ് അന്ന് ദൈവദാസൻ പ്രസ്താവിച്ചത്. ഞാൻ ആദ്യം അദ്ദേഹത്തെ ഈ സഭയിൽ കേൾക്കുന്ന അദ്ദേഹം പറഞ്ഞത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനമാണ്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. എന്താ എന്താ മേഴ്സി എന്ന് പറയുന്നത്? ഓ, ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നമ്മൾ ഒരിക്കലും ദൈവസന്നിധി നിൽക്കുമ്പം നമ്മളെല്ലാം അതിന്റെ ആ എല്ലാം അതിന്റെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളതിനപ്പുറത്ത് നാം നമ്മോടൊപ്പം ഉള്ളവരോട് കരുണ കാണിക്കാൻ കഴിഞ്ഞു. ആ കാര്യമാണ് കരുണയാണ് ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നത്. ഈ വചനം ആദ്യമായി ദൈവദാസൻ പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് ഉള്ള വലിയ ഒരു ഭാരം എന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ എന്താ? കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സത്യത്തില് അവന്റെ നേരെ ഒരു ന്യായവിധി നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ ന്യായവിധിയെ കവിയുന്ന ഒരു കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ജഡ്ജ്മെന്റിനെ കവിയുന്ന ഒരു മേഴ്സി ദൈവസഭയിൽ അതാണ് പ്രഘോഷിക്കുന്നത്. നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മുടെ വലിയ നിലവാരം അതാണോ അവർ കാണുന്നത്? അതോ അതിനെ കവിയുന്ന ദൈവസ്നേഹത്തെയും കരുണയുമാണോ കാണുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ വലിയ സ്റ്റാൻഡേർഡിനെയാണോ കാണുന്നത്? സ്റ്റാൻഡേർഡിനെ നമ്മൾ ഒട്ടും കുറയ്ക്കുന്നില്ല. പക്ഷെ കുറയ്ക്കാതെ ഇരിക്കുമ്പോ തന്നെ ആ സ്റ്റാൻഡേർഡിനെ കവിയുന്ന കരുണ അതാണോ ജീവിത പങ്കാളിക്ക് സ്പർശിക്കാനായിട്ട് കഴിയുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ നിലയിലാണോ അത് നമ്മളെ അടുത്ത് വരുമ്പോൾ അവർക്ക് അത് കാണാനായിട്ട് കഴിയുന്നത്? പ്രിയമുള്ളവരെ, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കും. നമുക്ക് നമ്മളെല്ലാവരും നമ്മൾ ഈ വചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിന്റെ നിലവാരത്തിന് താഴെയാണ്. ഞാനിപ്പോ ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് നമുക്കൊരു പ്രശംസയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഓ ചില കാര്യങ്ങളിൽ തോറ്റുപോകുന്ന ആളുകളെ നോക്കി അവരെ വിധിക്കാനാണോ നമുക്ക് താല്പര്യം? അതോ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ പറയും, കർത്താവേ, ഞാനും നിനക്ക് കടക്കാരനാണ്. നീ എനിക്ക് ഇളച്ചു തന്നതുകൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ എത്താനായിട്ട് കഴിഞ്ഞത്. ആ സഹോദരൻ ആ സഹോദരിക്ക് കർത്താവേ അവനും കടക്കാരാണ്, അവർക്കും ഇളച്ചു കൊടുക്കുന്നവൻ നീ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ വിധിക്കുന്നില്ല, ഞാൻ അവരെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നല്ല ധനവാന്റെ അടുത്ത് നമുക്കെല്ലാം നമ്മുടെ കടങ്ങൾ വീട്ടി ഓ ആ നിലയില് കരുണ നമ്മളോട് കാട്ടുന്ന ഒരു ധനവാനാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ഗ്രഹവിചാരകന്മാർ ആരെയും നിർബന്ധിച്ച് മൂക്കുകയറിട്ട് പിടിച്ച് മൂക്കുകൊണ്ട് ഇച്ഛായിരിക്കുന്ന ആളുകളല്ല. കരുണയാണ് ഇവിടെ ദൈവസഭയിൽ വരുമ്പോ സ്പർശിക്കാനായിട്ട് കഴിയുന്നത്. ഞാനിത് പറയുമ്പോ നമ്മുടെ നിലവാരത്തെ ഒന്നും കുറച്ചുകൊണ്ടല്ല പറയുന്നത്, നിലവാരങ്ങളെല്ലാം അങ്ങനെ ഉള്ളപ്പോ തന്നെ. ഓ, യജമാനന് കടപ്പെട്ടവരാണ്, സെന്റ് പേഴ്സന്റെ കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പക്ഷെ ആ യജമാനന്റെ നിലവാരത്തിന് വളരെ താഴെയാണ് നമ്മൾ. നമ്മള് പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ പല പ്രവൃത്തികളും ഉത്ഭവിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് പലതും ചെയ്യാതെ ഇരിക്കുന്നു. ഓ, ദൈവതേജസ്സിലെ കുറവായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം വരുമ്പോ നമ്മളെല്ലാം പലതരത്തിൽ ദൈവത്തിന് കടപ്പെട്ടവരാണ്. ഒരു സഹോദരൻ ആദ്യമായിട്ട് ഇവിടെ സഭയിൽ വന്നപ്പോ കർത്താവിന്റെ ദാസൻ ചാച്ചനോട് അദ്ദേഹത്തിന് ഒരു പരാതി പറയാനുണ്ടായിരുന്നു. മക്കളെ കുറിച്ച് എന്റെ മക്കളൊന്നും പറഞ്ഞാ കേൾക്കുന്നില്ല. അപ്പൊ ഇത്രയും സ്റ്റാൻഡേർഡ് ഒക്കെ പറയുന്ന സഹോദരൻ പറയും, സഹോദരൻ മക്കൾ പറഞ്ഞാ കേൾക്കുന്നില്ല, വലിയ മുട്ടം വടി വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്ന് പറയുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം മൗനമായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, ബ്രദറേ, നമ്മളെല്ലാം ഭാവികളല്ലേ എന്ന് പറഞ്ഞു. ആ ഒരു വചനം ആ സഹോദരനെ സ്പർശിച്ചു. ഇന്നും ദൈവസഭയില് ആ സഹോദരനുണ്ട്, സഹോദരനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. പ്രിയമുള്ളവര്, ഞാൻ പറഞ്ഞത് ഇവിടെ പ്രഘോഷിക്കുന്ന ഈ ദൈവവചനങ്ങളുടെ സ്റ്റാൻഡേർഡ് കണ്ടിട്ട് ആരും ദൈവത്തെ തെറ്റായ നിലയിൽ ചിന്തിച്ച്, ഒരു പോലീസുകാരനെ പോലെ ചിന്തിച്ച്, ഒരു വടിയുമായി നിൽക്കുന്ന എക്സാസ്റ്ററെ പോലെ ചിന്തിച്ച് നിങ്ങൾ ആരും നിരാശപ്പെടല്ലേ. കാരണം ഓ ഈ ധനവാന കാര്യങ്ങൾ അറിയാം. അവിടുന്ന് ആ നിലയിലെ കാര്യങ്ങളെ സെറ്റിൽ ചെയ്ത ഗ്രഹവിചാരകനോട് പറയുന്നത് എന്താ? നീ ബുദ്ധിയായിട്ട് ചെയ്യൂ. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്തു എന്ന് തന്നെയല്ല, നിത്യകൂടാരങ്ങളിൽ ചേർക്കുന്നതിന്റെ വാഗ്ദാനങ്ങളോടെയാണ് ആ ഉപമ അവസാനിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തില് ഓ ദൈവസന്നിധിയിൽ അടുത്തു വന്നിട്ട് നമ്മുടെ തന്നെ കുറവുകളെ കാണുകയും നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോ നമ്മൾ ചെയ്ത കാര്യങ്ങളിലുള്ള പ്രശംസ അതാണോ സഹോദര നിന്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുന്നു? ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന രീതി പെരുമാറുന്നില്ല, ഇതാണോ? അതല്ല, നമ്മുടെ കുറവിനെ കാണണം. എനിക്ക് എത്ര ഇളച്ചു തന്നു, ഇളച്ചു വന്നതുകൊണ്ടാണല്ലോ എനിക്കിവിടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയുന്നത്. ആ സഹോദരന് എന്നിക്കിളച്ചു തന്ന ദൈവത്തിന് ആ സഹോദരനെ ഇളച്ചു കൊടുക്കാൻ കഴിയും, ആ സഹോദരിയോട് കരുണ കാണിക്കാൻ കഴിയും. നീ നിന്റെ വലിയ സ്റ്റാൻഡേർഡ് പറഞ്ഞ് ആളുകളെ അകറ്റി നിർത്തല്ലേ. ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്ന ഒരു കരുണ അത്, അതാണ് ദൈവസഭയിൽ ഉള്ളത്. ഈ നിലവാരത്തെ എല്ലാം കവിഞ്ഞു വരുന്ന ഞാന് പമ്പാ നദിയുടെ തീരത്തുള്ള ഒരു വീട്ടിലാണ് ഞാന് അവിടുന്നാണ് വിവാഹം കഴിച്ചത്. ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോ ഈ പമ്പാ നദിയിൽ ഇങ്ങനെ അവിടെ നദിയില് വെള്ളം കുറഞ്ഞു കിടക്കുമ്പോ അവിടെ ഈ ചില മുട്ടുകളൊക്കെ തീർത്തിട്ടുണ്ട്. ആ മുട്ടുകളൊക്കെ പൊങ്ങിക്കാണും. നദി ഇങ്ങനെ ഒഴുകി വരുന്നു. ആളുകൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ മുട്ടുകളൊക്കെ ആ വെള്ളത്തിന് മേളിൽ ഉയർന്നു നിൽക്കും. എന്നാൽ ചിലപ്പം വലിയ വെള്ളപ്പൊക്ക കാലത്ത് ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ആ അരഭിച്ചയിലിരുന്ന് പമ്പാ നദിയിലോട്ട് നോക്കുമ്പോൾ എന്താ, ഈ മുട്ടുകളൊന്നും കാണാനില്ല. ഇവര് കെട്ടി ഉയർത്തിയ കരിങ്കൽഭിത്തികൾ ഒന്നും കാണാനില്ല. അതിനെല്ലാം കവിഞ്ഞൊഴുകി പമ്പാ നദി ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. ദൈവസഭയെ വരുമ്പോ ഈ ന്യായവിധിയുടെ നിലവാരത്തിന്റെ ഒക്കെ കവിഞ്ഞു പോകുന്ന കരുണയാണ് ആളുകൾക്ക് സ്പർശിക്കാൻ കഴിയുന്നത്. അങ്ങനെ ആയിരിക്കണം സഹോദരൻ, നമ്മുടെ സഭയിൽ ആ നിലയിലായിരിക്കുന്നു. എന്റെയും എന്റെയും ജീവിതത്തോട് അടുത്ത് വരുമ്പോ ആളുകൾക്ക് അടുത്തു വരാനൊക്കാതെ വലിയ ന്യായപ്രമാണമുള്ളവരായിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നമുക്ക് നമ്മളോട് തന്നെ ദൈവ കരുണയാല് വീണ്ടെടുക്കപ്പെട്ട പാപികൾ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മെ തന്നെ കാണാം. മറ്റുള്ളവരെ നമുക്ക് ആ നിലയില് ധൈര്യപ്പെടുത്താം. സഹോദരനോട് പറയാം, സഹോദര നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇന്ന ഇതിനേക്കാളും മോശക്കാരനായിരുന്നു, ദൈവം എന്നെ എത്രത്തോളം കൊണ്ടുവന്നു, നിന്നെയും ദൈവം സഹായിക്കും എന്ന് പറഞ്ഞവനെ ഉത്സാഹിപ്പിക്കേ. സഹോദരി, നീ അവളുടെ നേരെ നിന്നേക്കാൾ ചെറിയ ഒരു സഹോദരിയുടെ നേരെ കർശനമായിട്ട് അങ്ങനെ നോക്കാതെ ഒരു ഉത്സാഹത്തിന്റെ ഒരു പുഞ്ചിരി കൊടുക്ക്, ഒരു താങ്ങുന്ന ഒരു വാക്ക് കൊടുക്ക്. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഓ, നീ അങ്ങനെ പെരുമാറിയാൽ, ബുദ്ധിയോടെ പെരുമാറിയാൽ നിനക്ക് ദൈവത്തിൽ നിന്ന് ധനവാനിൽ നിന്ന് പ്രശംസയുണ്ടാകും, നിത്യകൂടാരങ്ങളിൽ ചേർക്കപ്പെടാനായിട്ട് ഇടയാകും. നമുക്ക് ഉത്സാഹം അന്യോന്യം നൽകുന്നവരായിട്ടിരിക്കാം. നൂറ് മാർക്ക് കിട്ടുന്ന പരീക്ഷ, 100 മാർക്ക് കിട്ടുന്ന പരീക്ഷയിൽ 0 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരു മോൻ വന്നു, അവനോട് എങ്ങനെ പെരുമാറും? മോനെ നിനക്കും 0 മാർക്കേ കിട്ടിയുള്ളൂ, പക്ഷെ നിനക്ക് മുന്നോട്ട് നോക്കുമ്പം ഇംപ്രൂവ് ചെയ്യാൻ വലിയ സാധ്യതയുള്ളത്, 100% സാധ്യതയാണുള്ളത്. 35% മാർക്ക് വാങ്ങിച്ചോണ്ട് വന്ന കുഞ്ഞിനോ, 35% മാർക്ക് വാങ്ങിച്ചവനോട് അവനെ താരതമ്യം ചെയ്തിട്ട് കണ്ടോ, അവന് 35 കിട്ടി, നിനക്ക് 0 കിട്ടിയുള്ളൂ എന്നല്ല പറയേണ്ടത്. അവന് 35 കിട്ടി, അവൻ ഇംപ്രൂവ് ചെയ്യാൻ ഇനി ബാക്കിയുള്ളതേ ഉള്ളൂ. നിനക്കാണെങ്കിൽ അതിനേക്കാളും സാധ്യതയാ, നിനക്ക് അതിനേക്കാൾ സാധ്യത, ഇംപ്രൂവ്മെന്റിന് സാധ്യത. നോക്ക്, ഒരേ കാര്യത്തിൽ തന്നെ രണ്ട് തരത്തിലാ കാണുന്നു. നമ്മള് സഹോദരിമാരൊക്കെ കുഞ്ഞുങ്ങൾ പരീക്ഷ കഴിഞ്ഞ് മാർക്കുമായിട്ട് വരുമ്പോ എന്താ പറയുന്നത്? 98 മാർക്ക് കിട്ടിയ കുഞ്ഞിനോടും പറയുന്നത്, കുഞ്ഞെ ബാക്കി 2 മാർക്ക് ഇവിടെ പോയടാ എന്നാ ചോദിക്കുന്നത്. 98 100ൽ 98 കിട്ടി എന്നുള്ളതിലല്ല നോട്ടം, ബാക്കി 2 ഇല്ലായിരുന്നു, അതെവിടെ പോയി? കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇത് കൂടുതൽ കാണാനായിട്ട് തുടങ്ങണം. അങ്ങനെ വന്നാലേ ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരാനായിട്ട് കഴിയുള്ളൂ, ദൈവസഭയിൽ വരാനായിട്ട് കഴിയുള്ളൂ. ഓ, നമ്മൾ പലരും കിട്ടാതെ പോയതിലാണ് നമ്മുടെ നോട്ടം. 2 മാർക്ക് കുറഞ്ഞു പോയി. സൗരിമരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും സ്കൂളിൽ പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് 3 മാർക്ക് വീതമാണ് കിട്ടിക്കൊണ്ടിരുന്നത്? 100 മാർക്ക് വീതമാണോ കിട്ടിക്കൊണ്ടിരുന്നത്? പോയത് പോട്ടോ, മോനെ നിനക്ക് ഇത്രയും കിട്ടിയല്ലോ, ഒരു എൻകറേജ്മെന്റ്, ഒരു ഉത്സാഹം. 100ൽ 50 കിട്ടിയുണ്ടല്ലോ, ആ സാരമില്ല, 50 കൂടെ ഇംപ്രൂവ് ചെയ്യാൻ നിനക്ക് അത്രയും സാധ്യത കിടക്കുക. അതേസമയം 100ൽ 100 കിട്ടിയവൻ ഇനി ഇംപ്രൂവ് ചെയ്യാൻ ഒരു സാധ്യതയില്ല, അവന്റെ കാര്യം തീർന്നു. ഒരേ കാര്യത്തെ തന്നെ നമുക്ക് രണ്ടായിട്ട് കാണാൻ കഴിയും. ഉത്സാഹത്തിന്റെ ഒരു വചനം, ധൈര്യത്തിന്റെ ഒരു വചനം, എൻകറേജ്മെന്റിന്റെ ഒരു വചനം, അത് നൽകാനായിട്ട് കഴിയും. ദൈവസഭയെ അതിന്റേതാണ്. നോക്കുക, നമുക്ക് ഐശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരുമ്പോ 41-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോ ഇതാ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തുന്നു, ഉത്സാഹിപ്പിക്കുന്നു, അന്യോന്യം ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ധൈര്യം നൽകുന്നതാണ്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്ന കരുണയെക്കുറിച്ച് ബോധ്യമുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നതാണ് നല്ലത്. ഓ, പഴയ നിയമഭക്തനായ ദാവീദ് ഒരിക്കലും ന്യായവിധിയുടെ സന്ദർഭം 3 കാര്യങ്ങൾ അവന്റെ മുമ്പാകെ വിശ്വ നിനക്കിൽ ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. ദാവീദ് എന്ത് പറഞ്ഞു? ഞാന് ഏതായാലും ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് 3 ദിവസത്തെ സംഹാരം അതാണ് തെരഞ്ഞെടുത്തത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. നോക്കുക, എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ തെരഞ്ഞെടുത്തു? ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉള്ളവനായതുകൊണ്ട് അവന് അറിയാൻ കഴിയും ഈ പഴയ ടെസ്റ്റമെന്റില് ഓൾഡ് ടെസ്റ്റമെന്റില് ഓ ദൈവം വളരെ കർശനക്കാരനാണെങ്കിലും ദൈവത്തിന്റെ ആത്യന്തിക സ്വഭാവം അവൻ സ്നേഹത്തിന്റെ മൂർത്തിയാണ്, കരുണയുടെ മൂർത്തിയാണ് എന്നറിയാം. എനിക്ക് എന്റെ ശത്രുക്കളുടെ കയ്യിൽ വീഴാൻ ഇടയാകല്ലേ ദൈവമേ, ഞാൻ നിന്റെ കയ്യിൽ വീണോളാ എന്ന് പറഞ്ഞ് ഓ ആ കാര്യം അവനെ തെരഞ്ഞെടുക്കും. നമുക്ക് നമ്മുടെ കർത്താവ് അവിടെ നമ്മളെ സ്നേഹിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. നാം ഇന്ന് കർത്തൃമേശയോട് അടുത്ത് വരുമ്പോ പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ഒരു നിരാശയിലേക്കാണോ കൊണ്ടുപോകുന്നത്? നിരാശ എന്ന് പറയുന്നത് പിശാചിന്റെ ഏറ്റവും ശക്തമായ ആയുധമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവസഭയിൽ വരുമ്പോൾ, കർത്തൃമേശയോട് അടുത്ത് വരുമ്പോൾ ഒരു നിരാശയാണോ, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല, ഓ എന്നെ ഞാൻ നന്നാകും? അല്ല അല്ല, കർത്താവ് കരുണയോടെ നിന്നെ നോക്കുന്നു. പോലെ മോളെ, നിനക്ക് നന്നാകാൻ ഇനിയും സാധ്യതയുണ്ട്, നിനക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഇനിയും സാധ്യതയുണ്ട്. നിന്റെ കിട്ടാതെ പോയ 2 മാർക്കേലല്ല ഞാൻ നോക്കുന്നത്, നിനക്ക് കിട്ടിയ 98 മാർക്കേ നോക്കി ഞാൻ അഭിനന്ദിക്കുന്നവനാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ അല്ല ഞാൻ, അങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവ് ഇന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നത്. കുഞ്ഞുങ്ങളെ, ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് ക്രിസ്തീയ ജീവിതം തുടരാം. നമുക്ക് നമ്മളെല്ലാവരും ഒരളവിൽ അല്ലെങ്കിൽ വേറൊരളവിൽ കടപ്പെട്ടവരാണ്. പക്ഷേ ഈ കടങ്ങളെല്ലാം എഴുതി കൂട്ടി ഓ പലിശ കൂട്ടി വലിച്ച് ആ നിലയിലല്ല, ദൈവകരുണയോടെ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം ഇൻഡിവിഡ്വലായിട്ട് കൈകാര്യം ചെയ്യുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ആ ദൈവത്തിന് നമുക്ക് ശരണപ്പെടാം. നമുക്ക് ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആശാരിക്ക് കൊല്ലനെ ഉത്സാഹിപ്പിക്കാൻ കഴിയും, കൊല്ലനെ കൂടെ തന്നെ ഉത്സാഹിപ്പിക്കാൻ കഴിയും. നമുക്ക് അന്യോന്യ ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഓ എൻകറേജ്മെന്റിന്റെയും വാക്കുകൾ പറയാം. മറ്റുള്ളവരെ ദൈവത്തിന്റെ കരങ്ങൾ കരുണയ്ക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, കരുണയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ മേശയിൽ നിന്ന് നമ്മൾ സംബന്ധിക്കാം. നമ്മൾ അടുത്ത് വരുമ്പോ നമ്മുടെ ഹൃദയത്തില് ഒരാളുടെയും ഹൃദയത്തില് അനാവശ്യമായ ഒരു ഭാരം ഉണ്ടാകില്ലേ? നമുക്ക് 100% ചെയ്യാനായിട്ട് ഇന്ന് കഴിഞ്ഞില്ല, പക്ഷെ നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ. 50 നിനക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ഇരുന്ന് 50 എഴുത്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന് ഒരു കാലത്തും 50 പോലും തിരിച്ചു കൊടുക്കുകയില്ല. ആ കാര്യവിചാരയിൽ ഉത്സാഹത്തോടെ 50 എഴുത് എന്ന് പറഞ്ഞ് അവന് കൈച്ചീട്ട് കൊടുത്തത് കൊണ്ടാണ് 50 അവന് കൊടുക്കാൻ പറ്റിയത്. ഇന്ന് പരിശുദ്ധാത്മാവ് സഹോദര സഹോദരി നിന്നോട് പറയുന്നത് നീ 100 കൊടുക്കേണ്ടത്, പക്ഷെ ഇപ്പൊ ഇരുന്ന് 50 എഴുത്, ഇപ്പൊ ഇരുന്ന് 80 എഴുത്. ആ കാര്യം ചെയ്യാമെന്ന് ഇപ്പൊ തീരുമാനിക്കേ. വലിയ കാര്യങ്ങളൊന്നും, വലിയ ഹിമാലയ പർവ്വതം കീഴടക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. ഇന്ന് നിനക്ക് ചെയ്യാവുന്ന ഒരു കൊച്ചു തുടക്കം, കൈച്ചീട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്ന് എഴുത്, ഒരു ചെറിയ തുടക്കം. ഇന്നിന്റെ കാര്യം പരിശുദ്ധാത്മാവ് കാണിക്കുമ്പോ കർത്താവേ ഞാൻ അത് ചെയ്യാം, ഇന്ന കാര്യം ഒരു ചെറിയ തുടക്കം അതുണ്ടായാൽ മതി. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത കർത്താവ് അതിനെ ഒരു നിറവിലേക്ക് നടത്തും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്തൃദേശത്ത് നിന്ന് നമുക്ക് പങ്കാളികളാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.